SBS Radio.
നമസ്കാരം ഡോക്ടർ റീഷ്മ പട്ടാൻ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
ഡോക്ടർ, നമുക്കറിയാം ഇവിടെ ഓസ്ട്രേലിയയിൽ കുട്ടികൾക്കിടയിൽ ഭക്ഷണത്തോടുള്ള അലർജി വളരെ കൂടുതലായി കണ്ടുവരാറുണ്ട്. അപ്പൊ ഇത് പൊതുവിൽ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളോടാണ് കുട്ടികൾക്ക് അലർജി കൂടുതൽ ഉണ്ടാവാറുള്ളത് എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാം.
സാൽവി പറഞ്ഞത് ശരിയാണ്, ഭക്ഷണ അലർജി ഈ കാലങ്ങളിൽ കുറെ കൂടുതലായിട്ട് കാണുന്നതായിട്ട് പഠനങ്ങളും നമ്മുടെ റിസർച്ചൊക്കെ പറയുന്നുണ്ട്. വളരെ സാധാരണമായിട്ട് കാണുന്ന ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളില് പശുപാൽ, മുട്ട, പിന്നെ നിലക്കടല, പീനട്ട്സ്, ഇതാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ നമ്മുടെ കടൽ ഉൽപ്പാദനങ്ങൾ, സീ ഫുഡ്, പ്രത്യേകിച്ച് ഷെൽ ഫിഷ്, നമ്മുടെ പ്രോൺസ്, ക്രാബ്, ഇതുപോലെയുള്ള ഷെൽ ഫിഷ്, പിന്നെ സോയ അലർജിയും നമ്മുടെ എള്ള്, സെസമി സീഡ്സിനുള്ള അലർജിയൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫുഡ് അലർജി ഇല്ലപ്പെടുന്നതാണ്. പറയപ്പെടുന്നത് ഏകദേശം 25% കുട്ടികൾക്കോളം ചിലപ്പോൾ ഫുഡ് അലർജി കാണാറുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ. ചില വലുതാകുമ്പോൾ കുറച്ച് അതിൻ്റെ ഇത് കുറയുന്നുണ്ട്. 100-ൽ 2 പേർക്ക് ആണ് വലിയ ആൾക്കാരിൽ കാണുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ വലുതാകുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട്, പക്ഷെ എന്നാലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഫുഡ് സബ്സ്റ്റൻസസ് ഇതൊക്കെയാണ്.
ഓക്കെ, ഒരു കൊച്ചുകുട്ടിക്കാണ്, ഇപ്പൊ അതായത് 6 മാസമെങ്കിലും ആണല്ലോ കുഞ്ഞുങ്ങൾക്ക് കട്ടി ആഹാരങ്ങൾ അല്ലെങ്കിൽ കുറുക്ക് പോലുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്തു തുടങ്ങണമെങ്കിൽ, അപ്പോൾ ഇവർക്ക് ഈ അലർജി ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അത് ആ ശരീരത്തിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ കൊണ്ട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ.
അതെ, ഒരു വ്യക്തിക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടോ അല്ലെങ്കിലും ബ്ലഡ് ടെസ്റ്റ് കൊണ്ടോ മുൻകൂട്ടി പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു രീതിക്കും അവർക്ക് നേരത്തെ അലർജി ഉണ്ടോ എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ റിസ്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഫുഡ് അലർജി ഉണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റേ കുട്ടികൾക്ക് പ്രത്യേകം ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റിസ്ക് ഉണ്ട് ഈ കുഞ്ഞുകുട്ടിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം നടന്ന കുറച്ച് പഠനങ്ങളിൽ അവർ പറയുന്നത് കുട്ടികൾക്ക് വേറെ വലിയ കൺസേൺസ് ഒന്നും ഇല്ലെങ്കിൽ 4 മാസം തൊട്ട് 6 മാസം ഉള്ളതിന് പ്രായത്തിനുള്ളിൽ നമ്മൾ കട്ടി ആഹാരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം എന്നാണ്. നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരുപാട് കൺസേൺ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് എല്ലാ ഡോക്ടറോടോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോടോ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പം മറ്റുള്ള സിബ്ലിംഗ്സിന് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്കും ഈ കുട്ടിക്കും ഉണ്ടാകാനുള്ള ഒരു റിസ്ക് കൂടുതലാണ്. അപ്പൊ അത് ഹെറിഡിറ്ററി ആയിട്ട് അല്ലെ പാരമ്പര്യമായിട്ട് നമുക്ക് ഫുഡ് അലർജി ഉണ്ടാകാം എന്നാണ് അതിനർത്ഥം.
അലർജി ലിങ്ക്ഡ് ആയിട്ട് ജനറ്റിക്സ് ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്ന് ജീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അലർജി ഉണ്ടെന്നോ അങ്ങനെയുള്ള സ്റ്റഡീസ് ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. റിസ്ക് ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടായ മറ്റേ കുട്ടിക്ക് അലർജി ഉണ്ടാവണം എന്നുള്ള നിർബന്ധമോ ഇല്ല. അതേപോലെ മാതാപിതാക്കൾക്ക് ചിലപ്പം ഒരു രീതിക്കും അലർജി ഇല്ലാതെ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന കുട്ടികളിൽ ചിലപ്പം പല ഭക്ഷണ സാധനങ്ങൾക്ക് അലർജി കാണാറുമുണ്ട്. ഇത് ഭയങ്കര വേരിയബിൾ ആണ്, നമുക്ക് നേരത്തെ മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്.
എന്തൊക്കെ റിയാക്ഷൻസ് ആകാം സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരാറ്?
ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ ഒരു 2-3 ഗ്രേഡ് ഉണ്ട്. ചിലപ്പോൾ ഫുഡ് ഇൻടോളറൻസ് എന്ന് മാത്രം പറയാം, കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹനശേഷി കുറവ്, ചിലപ്പം വയറ് ഒരു വേർപ്പ്, വയറിൽ അമിതമായിട്ടുള്ള ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, ചിലപ്പോൾ 1-2 പ്രാവശ്യം ലൂസായിട്ട് മോഷൻസ് പോകുന്നു. പക്ഷേങ്കിൽ ഒരുപാട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അല്ലെങ്കിൽ ഒരു ഇൻടോളറൻസ് എന്ന് പറയാം. ചിലപ്പോ അത് പക്ഷെ നേരെ മറ്റേ അറ്റത്ത് ഭയങ്കര സിവിയർ റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്കിന്നിന് മുകളിൽ റാഷസ്, തടിച്ചു പൊങ്ങുക, ചൊറിച്ചല്, പിന്നെ ശ്വാസതടസ്സം, അങ്ങനെയുള്ള സിവിയർ അനഫലാക്സിസ് റിയാക്ഷൻസും ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഏത് ഡിഗ്രിക്കോ ഉണ്ടാവുക. ഓരോ പ്രത്യേകം വ്യക്തികളിൽ ഓരോരോ ഡിഗ്രി ഓഫ് അലർജീസ് ആണ് നമ്മൾ കാണുന്നത്.
എത്ര സമയം എടുക്കുമായിരിക്കും ഈ ഒരു റിയാക്ഷൻ കണ്ടു തുടങ്ങാൻ?
ഈ അനഫൈലാക്സിസ് എന്ന് പറയുമ്പോൾ ഒരു സിവിയർ ഡിഗ്രി ഓഫ് അലർജിയാണ്. അത് ചിലപ്പം വിത്തിൻ മിനിറ്റ്സ്, ചില 1-2 മിനിറ്റുകൾക്കകം റിയാക്ഷൻസ് കാണാറുണ്ട്. ചിലവർക്ക് കുറച്ച് ലേറ്റ്, 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് അതിനുള്ള ബാധിപ്പ് കാണാറുണ്ട്. അതുകൊണ്ട് ഒരു വലിയ സ്പെക്ട്രമാണ്, നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എത്ര പ്രത്യേകിച്ച് ഒരു ടൈം ഫ്രെയിം.
ഓക്കെ, അതില് ഇപ്പം ഡോക്ടർ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പം 4 മാസത്തിനോ 6 മാസത്തിനോ ഇടയ്ക്ക് കട്ടിയാഹാരങ്ങൾ കൊടുത്ത് തുടങ്ങാമെന്ന്. സാധാരണ നമ്മള് മുട്ട, നട്സ്, തേൻ ഇതിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ കുട്ടികളെ ബാധിക്കാതിരിക്കാനായിട്ട് ഏതാണ്ട് 1 വയസ്സിന് ശേഷം മാത്രമാണ് ഇവ കൊടുത്ത് തുടങ്ങാവൂ എന്നൊരു നിർദ്ദേശമായിരുന്നു നേരത്തേക്ക് നമുക്ക് ഡോക്ടറിൽ നിന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത് കണ്ടൊരു പഠന പ്രകാരം 1 വയസ്സിന് മുൻപായി കുട്ടികൾക്ക് മുട്ടയും നട്സും ഒക്കെ കൊടുത്തു തുടങ്ങാമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഇവ നേരത്തെ കൊടുത്തു തുടങ്ങാമെന്ന് പറയാൻ കാരണം? ഇതിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടോ?
സാലി പറഞ്ഞ പോലെ മറ്റേ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു, അപ്പൊ നമ്മളിപ്പം ഹണിക്ക് അലർജി പ്രൂവ് ചെയ്തിട്ടില്ല, പക്ഷെ ഹണിയിലുള്ള പ്രത്യേകം ബാക്ടീരിയ ചെറിയ കുട്ടികളിൽ, പ്രത്യേകിച്ച് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഹണി ഇപ്പോഴും നമ്മള് കൊടുക്കണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് മുട്ട, പാല്, പിന്നെ പീനട്ട്സ്, ഇതിനെ കുറിച്ച് ഇപ്പൊ വന്ന സ്റ്റഡി പറയുന്നത് നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു 4 മാസം മുന്നേ എന്തായാലും പറ്റത്തില്ല, 4 മാസം 6 മാസത്തിന് ഇടയ്ക്കായിട്ട് നമുക്കത് കുറച്ച് കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിന് യൂസ് ടു ആവുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് വലുതാമാവും അങ്ങനെയുള്ള കുട്ടികളിൽ അലർജിയുടെ ലക്ഷണങ്ങൾ കാണാത്തതോ അല്ല കുറവാണെന്നുള്ളത് ആയിരിക്കാം. പക്ഷെങ്കിൽ ഉറപ്പിച്ച് പറയുന്നില്ല, അവർ 100% ഇങ്ങനെയാണ് എന്നുള്ള ഒരു റീസൺ തരുന്നില്ല. പോസിബിൾ ഒരു മോഡറേറ്റ് എവിഡൻസ് എന്നുള്ള രീതിക്കാണ് സ്റ്റഡി പറയുന്നത്. അതേപോലെ ഗോതമ്പ്, വീറ്റ് അടങ്ങിയ സാധനങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് പശ്ചാത്തല രാജ്യങ്ങൾ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഒരുപാട് കൂടുതൽ കാണുന്നുണ്ട്. അതേപോലെ അവർ വീറ്റിന്റെ കുറച്ച് സ്റ്റഡി നടത്തി. ഇപ്പൊ നേരത്തെ 1 വയസ്സിന് മുന്നേ ഗോതമ്പ് ഉള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുമ്പം ഭാവിയിൽ ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതൽ ആയിട്ടില്ല എന്നുള്ളതും ആ സ്റ്റഡി പറയുന്നുണ്ട്. അലർജിയെ കുറിച്ച് നമ്മളോട് നോളജ് ഇപ്പോഴും കംപ്ലീറ്റ് അല്ല, എന്നും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പഠനങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ചും അതിന്റെ എവിഡൻസ് അനുസരിച്ച് നമ്മളെ റെക്കമെൻഡേഷൻ ചിലപ്പം മാറിക്കൊണ്ടിരിക്കും. പാരന്റ്സിന് കുറച്ച് കൺഫ്യൂഷൻ ആണ്, പക്ഷെ ഇപ്പോൾ ഉള്ള റെക്കമെൻഡേഷൻസ് ഇതാണ് പറയുന്നത്, 4 മാസത്തിനും 6 മാസത്തിനിടയിൽ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാം ഒരുമിച്ചല്ല, ഇപ്പൊ ഒരു മുട്ടയാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം വേവിച്ച് നല്ലോണം കുക്ക് ചെയ്ത് ഫുള്ളി കുക്ക്ഡ് ആയിട്ട് 4 മാസം പ്രായമുള്ള കുട്ടിയൊക്കെ കുറച്ചും കൂടെ മാഷ് ചെയ്തിട്ടും സെമി സോളിഡ് ആയിട്ടുള്ള രീതിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആക്കി കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളോ ഈ ചേരുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം.
ഓക്കെ, അതുപോലെ ഇപ്പൊ കുട്ടികൾക്കുള്ള എന്തൊക്കെ അലർജി ടെസ്റ്റുകളാണ് ഇപ്പൊ നിലവിലുള്ളത്, എങ്ങനെ നമുക്ക് അലർജി കണ്ടെത്താം?
ഞാൻ പറഞ്ഞ പോലെ അലർജി മുൻകൂട്ടി നമുക്ക് അലർജിക്ക് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സംശയമുണ്ട്, ഇപ്പം ഒരു ഫുഡ് ഇപ്പൊ മുട്ടയോ പീനട്ട്സോ കൊടുത്തപ്പോൾ ചെറിയ എന്തോ റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതും പ്രത്യേകിച്ച് ഒരു കുറച്ചും കൂടെ വലിയ കുട്ടികളാണ്, ഒരു വയസ്സിൽ മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ സ്കിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അതും 100% അല്ല, ചിലപ്പം അവർ സ്കിൻ ടെസ്റ്റിൽ റിയാക്ട് ചെയ്യാത്ത കുട്ടികളും ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ട്. ചെയ്ത് ഏതെങ്കിലും ഒരു ഫുഡിന് അലർജി ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൺഫേം ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഓറൽ ചാലഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറ്ററി എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പദാർത്ഥം ഭക്ഷണത്തെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്ത് വേറെ റിയാക്ഷൻസ് ഒന്നും വരുന്നില്ല എന്നുള്ളത് പറ്റി പിന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാം, ചാലഞ്ച് ചെയ്യാം. അതൊക്കെ പക്ഷേങ്കിൽ നമ്മൾ ഡോക്ടർ നിരീക്ഷണത്തിൽ ചെയ്യുന്ന ഓരോ ടെസ്റ്റുകളാണ്. പിന്നെ കുറച്ച് വലിയ മുതിർന്നവർകളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ബ്ലഡിലെ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ടെസ്റ്റ്, റാസ്ക് ടെസ്റ്റ് എന്ന് പറയും. അതും 100% അല്ല, ചിലപ്പോൾ നമ്മൾ ആന്റിബോഡി കണ്ടെത്തിയിട്ടില്ലെങ്കിലും അലർജി ഉണ്ടാവുന്ന വ്യക്തികളുണ്ട്. ടെസ്റ്റുകൾ ഉണ്ട്, പക്ഷേങ്കിൽ 100% അല്ല എല്ലാം.
അതുപോലെ ഇപ്പം നമ്മൾ നോക്കുകയാണ്, എനിക്കൊന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്ന് ഓസ്ട്രേലിയ തന്നെയാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ഓസ്ട്രേലിയയിൽ ഇത്തരം ഭക്ഷണത്തോടുള്ള അലർജികൾ കുട്ടികളിൽ കണ്ടുവരാറ്? അതിന്റെ കാരണങ്ങളായിട്ട് ഞാൻ ഈ വിറ്റമിൻ ഡിയുടെ കുറവും അല്ലെങ്കിൽ കാലാവസ്ഥയുടെ മാറ്റമൊക്കെ വായിച്ചിരുന്നു. അപ്പൊ ഇത് ഒരു കാരണമാണ് നമുക്ക് പറയാൻ സാധിക്കുമോ?
നമ്മുടെ കോസ് ഓഫ് അലർജി എന്തുകൊണ്ട് ഉണ്ടാവുന്നു ഉള്ള പിന്നെ ഈ കൂടുതലായിട്ട് കാണുന്നതിന്റെ കാരണം ഇപ്പോഴും പഠനത്തിന് വിധേയമാണ്, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. 2-3 ഒപ്പീനിയൻസ് ഉണ്ട്. ഒന്ന് പറയുന്നത് നമ്മളെ ഹൈജീൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശുചിത്വം കൂടുന്തോറും നമ്മൾ കുട്ടികളും അല്ലൊക്കെ ബാക്കിയുള്ള ഇൻഫെക്ഷൻസിന് എക്സ്പോഷർ കുറവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അണുബാധകൾ കുറയുമ്പോൾ നമ്മളെ രോഗപ്രതിരോധ വ്യവസ്ഥ ഉണ്ടല്ലോ, ഇമ്മ്യൂൺ സിസ്റ്റം, അണുക്കളെ അഗെയിൻസ്റ്റ് അല്ലാതെ ഇതുപോലെ കോമൺ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ല നമ്മുടെ ചുറ്റുമുള്ള എൻവയറൺമെന്റിലുള്ള പല സാധനങ്ങൾ പദാർത്ഥങ്ങൾക്കും റിയാക്ട് ചെയ്യുമ്പോഴായിരിക്കും അലർജി വരുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസില് ഇൻഫെക്ഷന്റെ പ്രിവലൻസ് സാധ്യത കൂടുതലുള്ള അലർജി കുറച്ച് കുറവാണെന്നും ഓസ്ട്രേലിയ പോലെയുള്ള പശ്ചാത്തല രാജ്യങ്ങളിൽ ഇൻഫെക്ഷൻസ് കുറവും അലർജി കൂടുതലാണെന്ന കാരണം അതാവാം എന്നൊരു സ്റ്റഡി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണ രീതി, പീനട്സ് ഒക്കെ പണ്ട് ബോയിൽ ചെയ്ത് യൂസ് ചെയ്യുന്നതോ ഇപ്പൊ റോസ്റ്റഡ് യൂസ് ചെയ്യുന്നു ആണോ എന്നുള്ള സ്റ്റഡീസ് നടന്നു വരുന്നുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഇതാണ് കാരണം എന്ന് പോയിന്റ് ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടാണ്.
ഓക്കെ, അതുപോലെ ഇപ്പം പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാര്, അതായത് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നത് പിന്നീട് കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കാൻ കാരണമാവുന്നതെന്ന് പൊതുവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്?
ഇതുവരെയുള്ള സ്റ്റഡീസും പറയുന്നത് പ്രഗ്നൻസിയില് അൺലെസ് അമ്മമാർ ഏതെങ്കിലും ഭക്ഷണത്തിന് അലർജി ഉണ്ടെങ്കിൽ ആ ഫുഡ് അവോയ്ഡ് ചെയ്യുക, അതല്ലാതെ പ്രത്യേകം ഫുഡിന് കുട്ടിയേറ്റ അലർജി ആയിട്ട് ലിങ്ക് ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് പ്രഗ്നൻസിയിലെ അമ്മമാർക്ക് അലർജി ഇല്ലാതെ ഇതുവരെ അവർക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതായിട്ട് പറയുന്നുള്ളൂ. പ്രഗ്നൻസിന്റെ ഫുഡായിട്ടും കുട്ടികൾക്കുള്ള അലർജി ആയിട്ടും വന്നൊന്നും കണ്ടെത്തിയിട്ടില്ല.
അതുപോലെ ഈ അലർജി ഉള്ള കുട്ടികൾക്ക് എങ്ങനെ ഇത് സ്വയമേ കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഉദാഹരണമായിട്ട് ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ കുട്ടികൾ ചെല്ലുകയും പാർട്ടിക്കൊക്കെ പോവുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ എല്ലാ ഭക്ഷണം കഴിക്കുകയും ഇപ്പൊ അലർജിയുള്ള കുട്ടികൾക്ക് അത് കഴിക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ എങ്ങനെ അവർക്ക് അത് സ്വയമേ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും?
ചെറിയ കുട്ടികളുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവര് അലർജി എഡ്യൂക്കേഷൻ കൊടുക്കാം. അവർക്ക് ഇന്ന ഭക്ഷണങ്ങളാണ് അലർജി എന്നുള്ളത് അവരുടെ ടീച്ചർക്കും ഫ്രണ്ട്സിനും ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും, പിന്നെ ഒരുപാട് സിവിയർ അനഫൈലാക്സിസ് ഒക്കെ വരുന്ന കുട്ടികൾക്ക് മറ്റേ നമ്മൾ എപിപെൻ കൊടുക്കാറുണ്ട് മാതാപിതാക്കളും. പിന്നെ അതേപോലെ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും ആയിട്ടാണ് നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യുന്നത്. പിന്നെ അതെ, കുറച്ച് വലിയ കുട്ടികൾക്ക് അവർ ഇന്ന ഫുഡിന് അലർജിയാണ് അത് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇന്ന ഫുഡൊക്കെയാണ് അവർക്ക് കഴിക്കേണ്ടതെന്നുള്ളത് ലിസ്റ്റും, പിന്നെ പുതിയ ഫുഡ് അല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മേടിക്കുമ്പോൾ അവർക്ക് തന്നെ ലേബൽ റീഡ് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇന്ന ഫുഡിൽ ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ള കണ്ടന്റ്സ് നോക്കി വാങ്ങിച്ച് കഴിക്കാനുള്ളതും, പിന്നെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ ഇന്ന ഫുഡിന് അലർജി ഉണ്ട് എന്ന് മുൻകൂട്ടി അറിയിക്കാനും ഉള്ള ഒക്കെയാണ് നമ്മൾ പൊതുവെ കൊടുക്കാറുള്ള നിർദ്ദേശങ്ങൾ.
ഓക്കെ, ഇതിന് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ?
സിവിയർ ഫോം ഓഫ് ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞതും ആ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അത് അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ മൈൽഡ് ഫോംസിനൊക്കെ ട്രൈ ചെയ്യാവുന്നത് ഡീസെൻസിറ്റൈസേഷൻ തെറപ്പി എന്ന് പറയുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പക്ഷേ അത് പറഞ്ഞ പോലെ മെഡിക്കൽ ഒരു ഡോക്ടർ മോണിറ്റർ ചെയ്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, അല്ല അലർജി സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നതാണ്. അത് 100% സക്സസ്ഫുൾ ആവണം എന്നുള്ളതും ഇല്ല. മൈൽഡ് അലർജി ഫോമിന് അത് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു കുറച്ച് കുറച്ചായിട്ട് ഈ അലർജിയുള്ള സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അളവിലും അതിന്റെ സ്ട്രെങ്തിലും പതുക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അത് ഒരു ലോങ് പ്രോസസ്സാണ്. ചിലപ്പോൾ ഒന്ന് രണ്ട് കുറച്ച് വർഷങ്ങളോളം ചിലപ്പോൾ എടുക്കാറുണ്ട്. അതിനുള്ള ക്ഷമയും പേഷ്യൻസും വേണം, അല്ലെങ്കിൽ ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫുഡ് അലർജിക്കായിട്ട് പറയാനുള്ളത്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ റീഷ്മ പട്ടേൽ.
നന്ദി, താങ്ക് യു. Hear more stories in your language by visiting sbs.com.au.